ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, ശ്രീ സുജിത് കുമാർ. ഇപ്പോൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും എല്ലാം സജീവമായി ചർച്ചയാകുന്ന ഒരു കാര്യമാണ് ബ്ലൂ വെയിൽ ഗെയിം. ലോകത്ത് 15-ലേറെ രാജ്യങ്ങളിൽ നിന്നാണ് ഈ ബ്ലൂ വെയിൽ ഗെയിം കളിക്കുന്നവരെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പലതും വരുന്നത്. 100-ലേറെ ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ബ്ലൂ വെയിൽ ഗെയിം എന്ന പേരിലൊരു ഗെയിം ഉണ്ടോ ഇല്ലയോ എന്ന പേരിൽ പോലും തർക്കങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. എന്താണ് ഈ ബ്ലൂ വെയിൽ ഗെയിം എന്നുള്ള കാര്യം ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരമെങ്കിലും താങ്കൾക്കൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ? എന്താണ് ഇത്തരത്തിൽ വാർത്തയാകുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത്?
ഇത് നമസ്കാരം. ഇതില് ഇത് നമ്മള് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറില് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ ആപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഐഫോണിലെ ആപ്പ് ആയിട്ടോ ആൻഡ്രോയിഡിലെ ആപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടോ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു തരം ഗെയിം, ഒരു ഒരു സോഫ്റ്റ്വെയർ അല്ല ഇത്. ഇത് ഉണ്ടോ ഇല്ലെന്നുള്ള പോലും ഈ രീതിയിലാണ് നമ്മൾ ചിത്രീകരിക്കപ്പെട്ടുള്ളത്. ചിത്രീകരണം വെച്ചൊരു ചലഞ്ചാണ്. നമ്മള് ഫേസ്ബുക്കിലൊക്കെ കുറച്ച് കാലം മുമ്പ് ഐസ് ബക്കറ്റ് ചലഞ്ചിനൊക്കെ പോലെ ഒരു ചലഞ്ച് കൊടുത്തിരുന്നു. ഒരു പ്രത്യേക ഹാഷ്ടാഗ് ഇട്ട് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഒരു കക്ഷിയെ നമ്മൾ വെല്ലുവിളിക്കുന്നു. നീ തലയിൽ ഐസ് ബക്കറ്റ്, ഒരു ബക്കറ്റിൽ ഐസ് വെള്ളം നിറച്ച് തലയിൽ കവച്ച് അതിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, അതിനോട് നിനക്ക് താല്പര്യമുള്ള വേറെ സുഹൃത്തിന് ടാഗ് ചെയ്യുക. അങ്ങനെയുള്ള രീതിയിലായിരുന്നു ഇതിന്റെ ഒരു ചലഞ്ച് ആയിട്ടുള്ള ഒരു ചലഞ്ചിങ് ആണ്. അതായത് ഒരു പ്രത്യേക ഹാഷ്ടാഗ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസമുള്ള ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഗ്രൂപ്പില് ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ നമ്മൾ ചലഞ്ച് ചെയ്യുക. ആ രീതിയിൽ ചലഞ്ച് ആയിട്ടാണ് ഈ ഗെയിമിന്റെ ഗെയിമിന് ഇങ്ങനെ പറയപ്പെടുന്നത്. ഈ ഒരു ഗെയിമിന്റെ ഇതായിട്ട് അതായത് ഒരു ആത്മഹത്യാ പ്രവണത ഉള്ള കുട്ടികള് അങ്ങനെയുള്ള ഒരു ഒരു പ്രത്യേക ഗ്രൂപ്പിലേക്ക് ഇൻവിറ്റേഷൻ അയക്കുന്നു. നമ്മളൊരു ഒരു കുട്ടികളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പരിശോധിച്ചാൽ തന്നെ അതിന്റെ പബ്ലിക് പോസ്റ്റുകളൊന്നും മറ്റും ആ കുട്ടി ഏത് തരത്തിലുള്ള സ്വഭാവക്കാരാണ്. അപ്പോ ഈ ആൾറെഡി ഒരു സീക്രട്ട് ഗ്രൂപ്പിലുള്ള ഒരാള് ഓ ഇന്ന ആള് നമുക്ക് ഏത് ഗ്രൂപ്പിലേക്ക് ചേർക്കാൻ പറ്റുമല്ലോ എന്നുള്ള ആ കുട്ടിയെ നമ്മൾ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ആ കുട്ടിയെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഭാഗമാകുന്നു. ഗ്രൂപ്പിൽ ഭാഗമാകുന്ന ശേഷം ആ ഗ്രൂപ്പിൽ അഡ്മിൻ ഈ ആൾക്ക് ഈ ഗ്രൂപ്പിലെ അംഗത്തിന് ചില ചലഞ്ചുകൾ കൊടുക്കുന്നു. ഇങ്ങനെ ഒരു 10-40 ചലഞ്ചുകൾ ഓരോ ദിവസം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായിട്ടുള്ള ചലഞ്ചുകൾ. ഈ ചലഞ്ചുകൾ അതായത് ഒരു രാവിലെ 4 മണിക്ക് നടക്കുക, അതിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക, അങ്ങനെ കുറെ ചലഞ്ചുകൾ. ആ ചലഞ്ചുകളുടെ 50-ാമത്തെ ദിവസം ഏറ്റവും അവസാനത്തെ ചലഞ്ചാണ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു ഒരുപാട് 10-30-40 ടാസ്ക് ഉണ്ട് ഇതിനകത്ത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അപ്പൊ അതാ ഇത് ഒരു ഗെയിമോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിക്കുന്ന ഒന്നുമല്ല. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ട് മാത്രം അവർക്ക് കൊടുക്കുന്ന ചില ചലഞ്ച് ആയിട്ടാണ് ഇത് ഇത് വർക്ക് ചെയ്യുന്നത്. അതാണ് ഈ ഗെയിമിന്റെ അടിസ്ഥാനം. ഇതല്ലാതെ ഒരു സോഫ്റ്റ്വെയറോ ആയിട്ട് ഇതുവരെ അങ്ങനെയൊന്നും പറയുന്നത് ആ ഇത് ഇതിനെപ്പറ്റി പറയുന്നവർ തന്നെ ഈ ഒരു തിയറി ഇങ്ങനെയുള്ള ഒരു ഇത് കോൺസ്പിറസി ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനെ തിയറി ഇറക്കുന്നവർ തന്നെ ഈ ചലഞ്ച് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്ന ടാസ്കിന്റെ ഒരു ലിസ്റ്റ്, ആ ടാസ്ക് അച്ചീവ് ചെയ്യുക, അതൊരു ഗ്രൂപ്പിൽ മാത്രം കളിക്കുന്ന ഒരു കളിയായിട്ടാണ് അതിനെ അങ്ങനെയാണ് പറയുന്നത്.
ഓക്കെ, നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ഗെയിം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമായി അറിയില്ല. എന്തെങ്കിലും ഒരു ആധികാരികത ഇതുമായി ബന്ധപ്പെട്ട് സൈബർ ലോകത്തിനോ സുരക്ഷാ ഏജൻസികൾക്കോ ലഭ്യമായിട്ടുണ്ടോ?
ഈ ബ്ലൂ വെയിൽ എന്നുള്ള ഗെയിമിനെ പറ്റിയിട്ട് ലോകം അറിഞ്ഞത് തന്നെ 2010 ഗസറ്റ് എന്നുള്ള റഷ്യൻ ന്യൂസ് പേപ്പർ ഉണ്ട്. May 2016 അവര് പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിൾ വഴിയാണ് റഷ്യനും യൂറോപ്യൻ കൺട്രീസിനും ഈ ബ്ലൂ വെയിൽ ചലഞ്ച് എന്നുള്ള ഒരു ഗെയിം, അതായത് ചലഞ്ചിങ് ഗെയിമാണ്, അതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി അവർ പബ്ലിഷ് ചെയ്തു. അതായത് റഷ്യയിൽ ഒരു 130 കുട്ടികള് ആത്മഹത്യ ചെയ്യപ്പെടാനുള്ള കാരണമായിട്ട് അവർ കണ്ടെത്തിയത് ഇങ്ങനെയുള്ളൊരു ബ്ലൂ വെയിൽ ചലഞ്ച് എന്നുള്ളൊരു ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ, അതായത് വി കോൺടാക്ട് എന്നുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഗെയിം ആണെന്നാണ് അവർ കണ്ടുപിടിച്ചത്. അത് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് ആയിട്ടാണ് അത് പബ്ലിഷ് ചെയ്തത്. അതിനുശേഷം മാധ്യമങ്ങൾ, കുറെ മാധ്യമങ്ങൾ, ഇത് മറ്റേ CNN BBC ഇങ്ങനെയുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്ത് അതിന് ഇംഗ്ലീഷ് വേർഷൻസും മറ്റുള്ള എല്ലാവർക്കും പബ്ലിഷ് ആയി. അങ്ങനെയാണ് ഈ ലോകം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗെയിം ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് അന്വേഷിച്ചത്. പിന്നെ അതിനെ തുടർന്നിട്ട് വേറെ കുറെ ഏജൻസികള് ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറെ അന്വേഷണങ്ങളൊക്കെ നടത്തി നോക്കി, അവരുടേതായിട്ടുള്ള രീതിയിൽ കുറെ അന്വേഷണങ്ങൾ നടത്തി നോക്കി. അതായത് റേഡിയോ ഫ്രീ യൂറോപ്പ് എന്നുള്ള ഓർഗനൈസേഷൻ, അവരും ഇതൊക്കെ നടത്തി നോക്കി. പക്ഷെ അപ്പോഴൊന്നും അവർക്കൊന്നും ഇതിനൊരു ഈ ആത്മഹത്യകളെ ഇതുമായിട്ട് 100% ബന്ധിപ്പിക്കാൻ പറ്റുന്ന കണ്ണികളോ അല്ലെങ്കിൽ തെളിവുകളോ ഒന്നും കണ്ടെത്തിയിട്ടുണ്ടായില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് ബേസ് ആയിട്ട് പറഞ്ഞത് ഈ ആർട്ടിക്കിളാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വി കോൺടാക്ട് എന്നുള്ള നമ്മുടെ ഫേസ്ബുക്ക് പോലുള്ള യൂറോപ്പിലും റഷ്യയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള, അവിടുത്തെ ഏറ്റവും ഫേസ്ബുക്കിനെക്കാളും കൂടുതൽ ധാരാളം ഒരു സോഷ്യൽ നെറ്റ്വർക്കാണ് വി കോൺടാക്ട്, വി കെ.com എന്നുള്ളത്. അപ്പോ അതില് നമ്മുടെ ഫേസ്ബുക്കിലെ പോലെ തന്നെയുള്ള പല പല ഗ്രൂപ്പ്സ് ഉണ്ട്, അതായത് സിമിലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളവരുടെ പീർ ഗ്രൂപ്പ്സ്, ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ അതേപോലെ സൂയിസൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതായത് ബ്ലൂ വെയിൽ, അതായത് F57 എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് അതിന് ഡെത്ത് ഗ്രൂപ്പ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്.
ഓക്കെ,
അപ്പൊ ഈ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസില്, ആ ഗ്രൂപ്പിന്റെ അഡ്മിന്റെയോ ആ ഗ്രൂപ്പിന്റെ അഡ്മിൻസിന്റെ ഇൻഫ്ലുവൻസില് സൂയിസൈഡ്സ് ഉണ്ടായി എന്നുള്ള ഒരു രീതിയിലാണ് അതിനെ പ്രൊജക്ട് ചെയ്യപ്പെട്ടത്. വേറൊരു പോയിന്റ് കൂടി ഇതിനുണ്ട്, അതായത് 2015 റീന പാലൻകോവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി ഒരു സെൽഫി പോസ്റ്റ് ചെയ്തിരുന്നു. കോണ്ടാക്ടില് ഒരു സെൽഫി പോസ്റ്റ് ചെയ്ത് ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനിന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യയുണ്ടായി നവംബർ 2015. അപ്പൊ അത് ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയി. ഈ വീക്കേല് മുഴുവൻ ഒരു ആ കൊച്ചിനെ ഒരു ഐക്കണായി എടുത്തിട്ട്, ആ കൊച്ചിനൊരു ഐക്കണായി മാറി ആ ഒരു മ്യൂസിയമൊക്കെ വളരെ. അന്നൊന്നും ഈ ബ്ലൂ വെയിലിനെ പറ്റി ആർക്കും അറിയില്ലേ. അപ്പോ ഈ കൊച്ചിന്റെ ലൈഫുമായിട്ട് ആ കൊച്ചി ബ്ലൂ വെയിൽസിന്റെ പടം, ബ്ലൂ നല്ല ചിത്രം വരയ്ക്കുന്ന കൊച്ചായിരുന്നു, ആ ബ്ലൂ വെയിലായിട്ടുള്ള പടങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കൊച്ചിന്റെ പഴയ പഴയ വീഡിയോസും അതേപോലെ ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് ഒക്കെ പരിശോധിച്ചു. അപ്പൊ അതിന് കുറെ ഇങ്ങനെ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന കുറെ പിക്ചേഴ്സും ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോ അത് നമ്മൾ ഈ ഒരു ഈ നവായ ഗസറ്റിൽ വന്ന ആർട്ടിക്കിള് ഇതുമായിട്ട് 2016 വന്ന ആർട്ടിക്കിളും ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക്.
ഓക്കെ ഓക്കെ, അങ്ങനെയാണിത് സജീവമായി വാർത്തകളിൽ നിൽക്കുന്നത് അല്ലേ, ഇത്തരത്തിലുള്ള
വാർത്തകളിൽ വന്നത്. വാർത്തകളിൽ എങ്ങനെയാണ് ഇത് സജീവമായിട്ട് വന്നത്, ഇത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ആർട്ടിക്കിളൊക്കെ പബ്ലിഷ് ചെയ്യാൻ ആണ് പിന്നെ ഒരു റഷ്യക്കാരനായിട്ടുള്ള ഒരു സൈക്കോളജി വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തതും അയാളെ കൺഫേം ചെയ്തു ഞാൻ. പക്ഷെ അതും ഈ 2013 തൊട്ട് ഈ കക്ഷി തന്നെയാണ് ഈ ഒരു ഗെയിം കണ്ടുപിടിച്ചതെന്നോ അല്ലെങ്കിൽ ഈ കക്ഷി തന്നെയാണോ ഈ മരണങ്ങൾക്ക് പിന്നിലെന്നുള്ളതിനും ഒരു ഫുൾ പ്രൂഫ് എവിഡൻസ് ആർക്കും ഇതുവരെ കിട്ടില്ല. റഷ്യയിലെ കുറ്റാന്വേഷണ ഏജൻസികളൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് ഒരുപാട് അന്വേഷിച്ചവരാണെങ്കിൽ കൂടിയിട്ട് ഇതൊരു ഒരു ഫുൾ പ്രൂഫ് ഒരു 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു എവിഡൻസ് ഇതിന് ഇതുവരെ കിട്ടിയിട്ടില്ല.
പക്ഷേ ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല കേസുകൾ ഉണ്ടായി. കേരളത്തിൽ തന്നെ ഒരു തിരുവനന്തപുരത്തുള്ള ഒരു അധ്യാപിക പറയുകയുണ്ടായല്ലോ, അവരുടെ മകൻ ഈ ബ്ലൂ വെയിൽ ഗെയിം കളിച്ചാണ് മരിച്ചത്, കയ്യിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് സെമിത്തേരിയിൽ പോകുന്നുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് ബീച്ചിൽ പോകുന്നുണ്ടായിരുന്നു, പാതിരാത്രിയിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കയ്യിൽ വരയ്ക്കുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടും അത് വിലക്കിയതിനു ശേഷവും അത് കളിച്ച് ആത്മഹത്യ ചെയ്യുന്നു എന്ന് ഒരു അധ്യാപിക തന്നെ എഴുതിയിട്ടുണ്ടല്ലോ.
അതിൽ ഞാൻ ഉദാഹരണം പറയാം. ഈ റഷ്യയിലിപ്പോ ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾ വന്ന സമയത്ത് തന്നെ ഒരു 130 ആത്മഹത്യകൾ നടന്നുകൊണ്ടാണ് അതിന് പറയുന്നത്, 130 ആത്മഹത്യകൾ. അതേ വർഷം തന്നെ റഷ്യയിൽ മൊത്തം 450 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു, മൊത്തം 450 കുട്ടികൾ. അതിൽ നിന്ന് 130 കുട്ടികളുടെ അടുത്താണ് ഇവര് ഈ ഒരു ഗെയിം കളിച്ചിട്ടായിരിക്കാം മരിച്ചതെന്നുള്ള ഒരു കൺക്ലൂഷനിലോ അല്ലെങ്കിൽ ഒരു ആരോപണം പോലെ അതിലേക്ക് എത്തിച്ചേരണം. അപ്പൊ ഇതെന്താ വെച്ചാൽ നമുക്ക് ഈ കൊച്ചുങ്ങളുടെ ആത്മഹത്യകള് നമ്മൾ ഏത് തരത്തിൽ വേണമെങ്കിൽ ഇത് ചെയ്യാം, നമ്മൾ വ്യാഖ്യാനിക്കാം. കാരണം ഇതിലുള്ള ഈ ഗെയിമിന്റെ ഇതായിട്ട് പറയപ്പെടുന്ന ചലഞ്ചുകൾ രാവിലെ 4:20 ഒറ്റയ്ക്ക് നടക്കുക, ഒരു ട്രെയിനിന്റെ മുകളിൽ കയറുക, ബാൽക്കണിയില് വീടിന്റെ ടെറസിൽ കയറി കാല് പുറത്തേക്ക് ഇട്ട് കാലാട്ടുക, പിന്നെ ഹൊറർ മൂവി ലേറ്റ് നൈറ്റിൽ ഹൊറർ മൂവീസ് കാണുക, ഇങ്ങനെ കുറെ ചലഞ്ചസ് ഉണ്ട്. ഒരു ഈ 10-50 ചലഞ്ചുകള് നമ്മൾ ഏത് സൂചിച്ചത് എടുത്ത് നോക്കിയാലും ഇതിൽ ഏതെങ്കിലുമൊക്കെ ചലഞ്ചുമായിട്ട് ഇത് നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയും.
ഓക്കെ, അപ്പോ താങ്കൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് നടക്കുന്ന ആത്മഹത്യകൾ ഇപ്പോൾ ബ്ലൂ വെയിൽ ഗെയിം എന്ന ഒരു ഗെയിമിന്റെ പേരിലേക്ക് കൊണ്ടുവരികയാണ്, സംഭവം നടന്ന ശേഷം അങ്ങനെ കൊണ്ടുവരുന്ന ഒരു പ്രവണത ഉണ്ടെന്നുള്ളതാണ്.
അതെ, നമ്മുടെ DGP തന്നെ ഇത് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. സൈബർ ഡോം ഇപ്പൊ അടുത്ത് തന്നെ അവർ പത്രക്കുറിപ്പിലെ DGP സൈബർ ഡോമിന്റെ അധികൃതരും പറഞ്ഞിട്ടുണ്ട്, ഒരു ഇതുവരെയുള്ള ഒരു തെളിവുകളിലും ഈ ഒരു ഗെയിം ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ കുട്ടികൾ ഇത് കളിച്ചിട്ടാണ് മരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടോ യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇല്ല. അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും എല്ലാം പരിശോധിച്ചിട്ടും ഇങ്ങനെയുള്ള യാതൊരു ഇതും കിട്ടിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗെയിംസും ഇങ്ങനെ ഒരു ചലഞ്ചിങ്ങും പബ്ലിക്കായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കും. ഏതെങ്കിലും ഒരു കോർണറിലുള്ള ഒരു 1-ഓ 2-ഓ കൊച്ചുങ്ങൾക്ക് മാത്രമായിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഗെയിമിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല.
അപ്പൊ താങ്കൾ എന്തായാലും താങ്കൾ സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, താങ്കൾ എപ്പോഴെങ്കിലും ഈ ഒരു ഗെയിം അല്ലെങ്കിൽ താങ്കളുടെ സൗഹൃദ വലയത്തിലുള്ള ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ ഒരു ഗെയിം നേരിട്ട് കാണുകയുണ്ടായോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഈ ഗെയിം എന്താണെന്ന് നേരിട്ട്?
ഇത് നമ്മുടെ സാധാരണഗതിയില് വെബില് മൂന്ന് പാർട്ടായിട്ട് നമ്മള് കണക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത് നമ്മൾ സാധാരണക്കാരണ ഇന്റർനെറ്റ് ആണ് പബ്ലിക്കിൽ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ്. അതിന് അത് വളരെ ഗൂഗിളൊക്കെ ഇൻഡെക്സ് ചെയ്തിട്ടുള്ള സൈറ്റുകളും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണപ്പെടുന്ന സൈറ്റുകളും, അതിനപ്പുറമായിട്ട് ഡാർക്ക് വെബ്, ഡീപ് വെബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പബ്ലിക്കിൽ ആക്സസിബിൾ അല്ലാത്ത ഒരുപാട് തലങ്ങള് ഇന്റർനെറ്റിൽ വേറെയുണ്ട്. അവിടെ പോലും, അതായത് സൈബർ, നമ്മൾ സൈബർ സെക്യൂരിറ്റി സുരക്ഷാ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള അവിടെ പോയി അവിടെയുള്ള പല ഗ്രൂപ്പുകളുണ്ട്. നമ്മളെ അക്കാഡമിക്കൽ ഇൻട്രസ്റ്റിൽ അവിടെ എല്ലാം അങ്ങനെ പല പല കാര്യങ്ങൾക്കായിട്ട് വിവരശേഖരണത്തിനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഡാർക്ക് ഡീപ് വെബുകളിൽ പരതുന്നവർക്ക് പോലും ഇതുവരെ ഇങ്ങനെ ഒരു ഗെയിമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗെയിം ചലഞ്ചിനെ പറ്റിയോ ഇങ്ങനെയുള്ള ഒരു ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ളോ ഇൻഫർമേഷൻ കിട്ടില്ല. ഈ സൂയിസൈഡ് ഗ്രൂപ്പും ഡെത്ത് ഗ്രൂപ്പ്സ് ഒക്കെ എക്സിസ്റ്റിംഗ് ആയിരിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഈ നമ്മൾ ഈവൻ നമ്മൾ ഫേസ്ബുക്കിൽ ചിലപ്പോൾ കണ്ട് അങ്ങനത്തെ ഉള്ള കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ലക്ഷ്യം ഇങ്ങനെ ഒരു ക്യൂറേറ്ററെ ഒരു ഒരാളെ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച് ചലഞ്ച് കൊടുത്ത് അയാളെ കൊല്ലുന്ന ആ ഒരു ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിക്കൊള്ളുന്നത്. പക്ഷെ ഈ ബ്ലൂ വെയിലിന് കുറച്ച് വേറൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു, റഷ്യയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ക്യൂറേറ്ററെ അല്ലെങ്കിൽ അഡ്മിനെ ആയിട്ട് ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ അറിവ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഉദ്ദേശം ലൈക്സും ആ പ്രത്യേക അയാളുടെ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ അവരുടെ അതിനുള്ള വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ അവരെടുത്ത് ഉപയോഗിച്ചു എന്ന് മാത്രമാണ്. അവർക്കല്ലാതെ ഇതിൽ യാതൊരു ചലഞ്ചോ യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അയാൾ വെളിപ്പെടുത്തുന്നത്.
ഓക്കെ, എന്തായാലും ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമാണോ അല്ലേ എന്ന കാര്യത്തിൽ തർക്കങ്ങൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴുമുണ്ട്. അഥവാ യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെ താങ്കൾ സൈബർ സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കുട്ടികൾ ഇത് കളിക്കുന്നതായി കണ്ടു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, എന്താണ് അതേക്കുറിച്ച് നൽകാൻ കഴിയുന്ന ഒരു ഒരു സൈബർ വിദഗ്ധ രീതിയിലുള്ള ഒരു ഉപദേശം?
ഈ പറയപ്പെടുന്ന രീതിയിൽ ഒരു ഗെയിം ഉണ്ടെങ്കിൽ തന്നെ, ഒരു ചലഞ്ചിങ് ഗെയിം ഉണ്ടെങ്കിൽ തന്നെ, നമ്മുടെ ഒരു ഒരു സാങ്കേതികമായിട്ട് ഇതിനെ തടയാൻ യാതൊരു തരത്തിലുള്ള മാർഗങ്ങളും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഒരു ലിങ്കോ അല്ലെങ്കിൽ ഒരു ആപ്പോ ഒന്നും അല്ലാതെ ഇത് നമുക്ക് തടയാൻ പറ്റില്ല. പിന്നെ ഇത് കളിക്കുന്നത് എങ്ങനെ കാണാം? നമുക്കിതൊരു ഒരു ഗെയിം ആണെങ്കിൽ ഇത് കളിക്കുന്നത് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കിതിൽ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെങ്കിൽ പിന്നെ അത് കളിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ആദ്യം നമുക്ക് രക്ഷകർത്താക്കൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൊച്ചുങ്ങളുടെ ബിഹേവിയറിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് അത് ഈ ഒരു ഗെയിമുമായിട്ട് കണക്ട് ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ കൊച്ചുങ്ങളുടെ ഡിപ്രഷൻ ഒരു കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആകുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ അല്ലെങ്കിൽ കൂടുതൽ ഒരു പരിധിയിൽ കൂടുതൽ സമയം ഇൻവോൾവ് ആകുമ്പോൾ അവരൊരു പൊതുസമൂഹത്തിൽ നിന്ന് വിട്ടിട്ട് നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത കുറെ ആൾക്കാരുടെ സൈബർ ബുള്ളിങ് എന്നുള്ള ഒരു ലോകമെമ്പാടും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് സൈബർ ബുള്ളിങ്. അതായത് അപരിചിതരുമായിട്ടുള്ള ഇടപെട്ട് അവർ ഇങ്ങനെ അവരുടെ ഒരു വലയിൽ വീഴുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഒരു കൊച്ചുങ്ങളുടെ ബിഹേവിയർ പാറ്റേണിലുള്ള ചേഞ്ചസ് അതൊരു ഈ ഒരു ടെക്നോളജിക്കലേക്കിട്ടും കൂടുതൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഇതിൽ വേണ്ടത്. അതാണ്, ടെക്നോളജിക്കൽ സൊല്യൂഷൻ ഇതിന് പോസിബിൾ അല്ല, ഇതൊരു സൈക്കോളജിക്കൽ സൊല്യൂഷൻ ആണ് പോസിബിൾ. അതായത് കൊച്ചുങ്ങള് കൂടുതലായിട്ട് ഈ അവരുടെ നോർമൽ ബിഹേവിയർ എന്നുണ്ടെങ്കിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ? അതായത് ഒരു കൊച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഉടൻ തന്നെ ഇയാൾ ഗൂഗിളിൽ അഡിക്റ്റ് ആണോ? അത് ആ കൊച്ചിന്റെ ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒരിക്കലും അതിന് ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഗുണത്തിനെക്കാട്ട് കൂടുതൽ ദോഷം ചെയ്യാം. ഈ ഒരു സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഡിപ്രഷനിൽ നിന്ന് സൂയിസൈഡിലേക്ക് വഴിമാറുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ ഡിപ്രഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ അനലൈസ് ചെയ്തിട്ട് അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇതിന് ആവശ്യമായിട്ടുള്ള വരിക. ഇതിന് ഒരു ടെക്നോളജി സൊല്യൂഷൻ ഇല്ല.
അതെ, മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കൾക്ക് കുട്ടികൾ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സംശയം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സുജിത് കുമാർ, ഇത്രയും കാര്യങ്ങൾ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടി താങ്കൾ വിശദീകരിച്ചതിന്.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.